വക്രത അതിന്റെ വക്രതയോ മനോവ്യസനം പോഷൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു. ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകിയായി തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും. ശാസന വെറുക്കുന്നവൻ മരിക്കും. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു. മൂഢന്മാരുടെ വായോ പോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം. സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം. ബഹു നിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവാഭക്തിയോടുകൂടെ അല്പധനം ഉള്ളത് നന്നേ. ദ്വേഷമുള്ളയിടത്ത് തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളയിടത്ത് ശോകഭോജനം നല്ലത്. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു, നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. പോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആലോചനയില്ല ഞാൾ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും, വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, ദയാവാക്കോ നിർമ്മലം. ദുരാഗ്രഹി തന്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യെ വസിക്കും. പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു, ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു, മാനത്തിനു വിനയം മുന്നോടിയാകുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെ കൂടെ ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ദയവും വിശ്വസ്തതയും കൊണ്ട് അവൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവാഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത്. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. രാജാവിന്റെ അധരങ്ങളിൽ അരുളപ്പാടുണ്ട്, ന്യായവിധിയിൽ അവന്റെ വായ പിഴയ്ക്കുന്നതുമില്ല. ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ, സഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കന്മാർക്ക് വെറുപ്പ്. നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത്, നീതിയുള്ള അധരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം. നേർ പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു. രാജാവിന്റെ ക്രോധം മരണദൂതന് തുല്യം, ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും. രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട്, അവന്റെ പ്രസാദം പിന്മഴയ്ക്കുള്ള മേഘം പോലെയാകുന്നു. തങ്കത്തെക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത്. വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം. ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി. തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. ദേശത്തിന് മുൻപേ ഗർഭം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം. ഗർഭികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനഹൃദയന് ഹൃദയൻ വിവേകി എന്ന് വിളിക്കപ്പെടും. അതരമാധുര്യം വിദ്യയെ വർദ്ധിപ്പിക്കുന്നു. വിവേകം വിവേകിക്കു ജീവന്റെ ഉറവാകുന്നു. ഘോഷന്മാരുടെ പ്രബോധനമോ ഘോഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായ പഠിപ്പിക്കുന്നു. അവന്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു. മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു. അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. പണിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണി ചെയ്യിക്കുന്നു. അവന്റെ വായ് അവനെ അതിനായി നിർബന്ധിക്കുന്നു. നിസാര മനുഷ്യൻ പാതകം എന്ന കുഴി കുഴിക്കുന്നു. അവന്റെ അതരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു. ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു. കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു. വപ്പുകടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു. നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു. നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ. പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ചീട്ടുമടിയിലിടുന്നു. അതിന്റെ വിധാനമോ യഹോവയാലത്രേ. കലഹത്തോടുകൂടെ ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടെ ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. നാടംകെട്ട മകന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും. സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്കു കുടം, പൊന്നിനു മൂശ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. ദുഷ്കർമ്മി നീതികെട്ട അതരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു. വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിന് ചെവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കയില്ല. മക്കളുടെ മക്കൾ വൃദ്ധർക്ക് കിരീടമാകുന്നു. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന അധരം പോഷണ യോഗ്യമല്ല. വ്യാജമുള്ള അധരം ഒരു പ്രഭുവിന് എങ്ങനെ. സമ്മാനം വാങ്ങുന്നവന് അത് രത്നമായി തോന്നും. അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചുവെക്കുന്നു. കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. പോഷണയെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ 1 ശാസിക്കുന്നത് അധികം ഫലിക്കും. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു. ക്രൂരനായ ഒരു ദൂതരെ അവന്റെ നേരെ അയക്കും. മൂടനെ അവന്റെ ദോഷത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിന്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ ആകയാൽ കലഹമാകും മുൻപേ തർക്കം നിർത്തിക്കളക. ദുഷ്ടനെ നീതീകരിക്കുന്നതിനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. മൂടനോ ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിപ്പാൻ അവന്റെ കയ്യിൽ ദ്രവ്യമെന്തിന്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിച്ച കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു. കലഹപ്രിയൻ ലംഘനപ്രിയനാകുന്നു. പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവ് ഇച്ഛിക്കുന്നു. വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല. വികടനാവുള്ളവൻ ആപത്തിൽ അകപ്പെടും. ഭോഷനെ ജനിപ്പിച്ചവന് അതു ഖേദകാരണമാകും. മൂടന്റെ അപ്പന് സന്തോഷമുണ്ടാകയില്ല. സന്തുഷ്ടഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദുഷ്ടൻ ന്യായത്തിന്റെ വഴികളെ മറിക്കേണ്ടതിന് ഒളിച്ചുകൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു. ജ്ഞാനം ബുദ്ധിമാന്റെ മുൻപിലിരിക്കുന്നു. മൂടന്റെ കണ്ണോ ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നു. മൂടനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പുമാകുന്നു. നീതിമാന് പിഴ കൊടുപ്പിക്കുന്നതിനും ശ്രേഷ്ഠന്മാരെ നേർനിമിത്തം അടിക്കുന്നതും നന്നല്ല. വാക്ക് അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ. ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായും അതരം അടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. കൂട്ടം വിട്ടു വടം നടക്കുന്നവൻ സ്വേച്ഛയന്വേഷിക്കുന്നു. സകലജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. തന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂടന് ബോധത്തിൽ ഇഷ്ടമില്ല. ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കീർത്തിയോടുകൂടെ നിന്ദയും വരുന്നു. മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുക്കുള്ള തോടുമാകുന്നു. നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല. മൂടന്റെ അതിരങ്ങൾ വഴക്കിന് ഇടയാക്കുന്നു. അവന്റെ വായ തല്ല് വിളിച്ചു പറയുന്നവര് വിളിച്ചു വരുത്തുന്നു. മൂടന്റെ വായ അവന് നാശം. അവന്റെ അതരങ്ങൾ അവന്റെ പ്രാണന് കെണി. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ ഇരിക്കുന്നു. അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ധനവാൻ തന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം. അത് അവന് ഉയർന്ന മതിൽ ആയിത്തീരുന്നു. നാശത്തിന് മുൻപേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു. മാനത്തിന് മുൻപേ താഴ്മ കേൾക്കും മുൻപേ ഉത്തരം പറയുന്നവൻ അത് ഭോഷത്വവും ലജ്ജയുമായിത്തീരുന്നു. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും. തകർന്ന മനസ്സിനെയോ ആർക്കും സഹിക്കാം. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു. ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാനെന്ന് തോന്നും. എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. ചീട്ട് തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തെക്കാൾ ദുർജയനാകുന്നു. അങ്ങനെയുള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽ പോലെ തന്നെ. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നു. ദരിദ്രൻ യാതനാരീതിയിൽ സംസാരിക്കുന്നു. ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും. എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരും ഉണ്ട്. വികടധാരമുള്ള മൂടനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല. തത്രപ്പെട്ട കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു. മനുഷ്യന്റെ പോഷത്വം അവന്റെ വഴിയെ മറച്ചു കളയുന്നു. അവന്റെ ഹൃദയമോ യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു. എളിയവനോ കൂട്ടുകാരനോട് അകന്നിരിക്കുന്നു. കള്ളസാക്ഷിക്കു ശിക്ഷ വരാതിരിക്കുകയില്ല. പോസ്കു വിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകുകയുമില്ല. പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു. ദാനം ചെയ്യുന്നവന് ഏവനും സ്നേഹിതൻ. ദരിദ്രന്റെ സഹോദരന്മാരെല്ലാം അവനെ പവിക്കുന്നു. അവന്റെ സ്നേഹിതന്മാർ എത്രയധികം അകന്നു നിൽക്കും. അവൻ വാക്കു തിരയുമ്പോഴേക്ക് അവരെ കാണാറില്ല. ബുദ്ധി സമ്പാദിക്കുന്നവൻ തന്റെ പ്രാണനെ സ്നേഹിക്കുന്നു. ബോധം കാത്തുകൊള്ളുന്നവൻ നന്മ പ്രാപിക്കും. കള്ളസാക്ഷിക്കു ശിക്ഷ വരാതിരിക്കുകയില്ല. പോഷ്കു വിശ്വസിക്കുന്നവൻ നശിച്ചു പോകും. സുഖജീവനം പോഷന് യോഗ്യമല്ല. പ്രഭുക്കന്മാരുടെ മേൽ കർത്തൃത്വം നടത്തുന്നതോ ദാസന് എങ്ങനെ? വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം. രാജാവിന്റെ ക്രോധം സിംഹഗർജനത്തിന് തുല്യം. അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞു പോലെ. മൂടനായ അപ്പൻ മകൻ അപ്പനു നിർഭാഗ്യം. ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം. ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. മടിയുടെ ഗാഢനിദ്രയിൽ വീഴിക്കുന്നു അലസചിത്തൻ, പട്ടിണി കിടക്കും. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു, നടപ്പ് സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രത്യാശയുള്ളയിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്ക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും, നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും. പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിനെ ആലോചന കേട്ടു പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യന്റെ ഹൃദയത്തിൽ ചില വിചാരങ്ങളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യൻ തന്റെ മനസ്സുപോലെ ദയ കാണിക്കും, ഭോഷ്ക പറയുന്നവനേക്കാൾ ദരിദ്രൻ ഉത്തമൻ. യഹോവ ഭക്തി ജീവഹേതുവാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും. അനർത്ഥം അവന് നേരിടുകയില്ല. മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. പരിഹാസിയെ അടിച്ചാൽ അല്പബുദ്ധി വിവേകം പഠിക്കും, ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു. മകനെ, പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നതിനെ മതിയാക്കുക. നിസാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ അകൃത്യത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂടന്മാരുടെ മുതുകിനെ തല്ലും ഒരുങ്ങിയിരിക്കുന്നു. വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. രാജാവിന്റെ ഭീഷണം സിംഹവ്രജനം പോലെ. അവനെ കോപിപ്പിക്കുന്നവൻ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന്റെ മാനം, എന്നാൽ ഏതു പോഷനും ചണ്ട കൂടും. മടിയൻ ശീതം നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്തുകാലത്ത് അവൻ ഇരക്കും, ഒന്നും കിട്ടുകയുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിൽ ഇരിക്കുന്ന രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും കേട്ടിക്കളയുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്കു പറയാം? രണ്ടുതരം തൂക്കവും രണ്ടുതരം അളവും രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തന്റെ പ്രവൃത്തി വെടിപ്പും നേരുള്ളതുമാകുമോ എന്ന് അറിയാം. കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണ്, ഇവ രണ്ടും യഹോവ ഉണ്ടാക്കി. ദരിദ്രനാകാതിരിക്കേണ്ടതിനെ നിദ്രാപ്രിയനാകരുത്. നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. വിലയ്ക്ക് വാങ്ങുന്നവൻ ചീത്ത എന്ന് പറയുന്നു. വാങ്ങി തന്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു. പൊന്നും അനവധി മുത്തുകളുമുണ്ടല്ലോ, പരിജ്ഞാനമുള്ള അതരങ്ങളോ വിലയേറിയ ആഭരണം. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. അന്യജാതിക്കാരന് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. രാജ്യത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിലോ അവന്റെ വായിൽ ചരൽ നിറയും.
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ ദൈവത്തിന്റെ ബലപരിതാപത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവ മക്കളെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക വളരെ ധന്യമായ രീതിയിൽ നയിച്ചുകൊണ്ടു പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ചുരുക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ആ ദൈവത്തിന്റെ കൃപയിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. ശ്രീ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന മദ്രാസ് പത്ര പോലത്തെ സാന്നിധ്യം കൊണ്ട് ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും നാട്ടിലാണെന്നുള്ള കാര്യ വിഷയം നമുക്കറിയാം. അഭ്യൂഹ തിരുവനത്തിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും സ്വാഗതമർപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധ്യരെ വൈദികരെയും പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന ശിരിപോസച്ചൻ സന്തോഷച്ചൻ വൈദികരെ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ തിരുവചനത്തിന് ജ്ഞാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നിയ ജോൺ കുട്ടിയച്ഛനെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അരമനയിൽ വേറെ ചേർ ഗീതം ആലപിച്ചും തുറന്നുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. സന്തോഷത്തിനല്ലേ ചാറ്?
അച്ഛൻ പുറത്താ വന്നില്ല.
ഓക്കെ, നമുക്ക് അനുരുചിതമായ ഒരു ഗീത ദൈവ സന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. ദൈവ കൃപയിൽ ആശ്രയിച്ചുള്ള പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്
ഞാനറിഞ്ഞ് അനുഗമിച്ചിടുമവനോട് ചുവടുകളെ അനുഗമിച്ചിടുമവനോട് ചുവടുകളെ ഇഹലോ ആനന്ദമുണ്ട് എനിക്ക് എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നോ ആനന്ദമുണ്ട് എനിക്ക് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പല ചോദന മമ ജീവിത പാറയാത്
തന്റെ നാമ മഹത്വത്തിനാ
ഒരു കൈ തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈ തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. പരിശുദ്ധനാകുന്നു
ബലവാനെ നീ പരിശുദ്ധനാകുന്നു മന്നമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ഞങ്ങളുടെ മേലെ അനുഗ്രഹം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവ് കൃപയുണ്ടാ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാര ശ്രോശയും കൈകൊണ്ട് ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
രാജാവേ
നിനക്ക് സ്തുതി. അടിയാരോട് കണ്ണേ നമസ്യ രാജാവേ നിനക്ക് സ്തുതി. മോർ
ഞങ്ങളുടെ പിതാവേ
ദർശിതാമരണമേ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്കറിയണമേ. ഞങ്ങളുടെയും ക്ഷമിച്ചത് പോലെ കടങ്ങളും ഭാഗങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കാൾ പ്രവേശിപ്പിക്കരുത്. ഞങ്ങളെ ചൊല്ലണമേ. പിന്തുടരാൻ രാജ്യം ശക്തിയും മാത്രം എന്നേക്കിനുള്ളതാകുന്നു. അമീൻ.
കൃപാറഞ്ഞ പറയും വേദനക്ക് സമാധാനം.
ഇവിടെ കർത്താവിനൂടെ തെളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയാകുന്നു. ഇതുപോലുമായ ഇവിടെ കർത്താവ് വിശ്വസിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതുള്ള പറയും ഏ തമ്പുരാന്റെ അമ്മേ ഭാവികളായൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞാനുള്ള സമയത്തും ദേവന് പ്രാണപേക്ഷണമേ. കർത്താവേ നീ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ട ജയത്തോടെ നിന്റെ പിതാവിന്റെ അടുക്കിലെത്തി അവന്റെ വലത്തു ഭാഗത്തിരുന്ന ഭൂമിയിൽ നിന്നും മനുഷ്യരെ പോലെ നീ കരയേറുകയും സ്വർഗത്തിൽ ദൈവത്തെ പോലെ കൈക്കൊള്ളപ്പെടുകയും ചെയ്തു. കർത്താവേ ഞങ്ങൾ നിന്റെ പിതാവിന്റെ അടുക്കൽ കയറുവാനായിട്ട് ആത്മാവിന്റെ വേഗതയുള്ള ചിറകുകളെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ പാപം മുഴുകിൽ നിന്ന് ഞങ്ങളുടെ ആത്മാക്കളെ നീ കരയേറ്റണമേ. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ നിന്റെ എതിരേൽപ്പിന് വന്നെത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾ തുറന്നു തന്ന് ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊള്ളണമേ. നിന്റെ സ്വർഗീയ സൈന്യങ്ങളോടുകൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഉയർത്തുവാനായിട്ട് തന്നെത്താൻ താഴ്ത്തിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ കരയറ്റുവാനായിട്ട് ഇറങ്ങി വന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവേ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളുടെ നിരൂപണങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലത്തുഭാഗത്തെ നിലയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. വാതിലുകളെ നിങ്ങളുടെ തലങ്ങൾ ഉയർത്തുവേ. മഹത്വങ്ങളുടെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് മാലാഖമാർ അട്ടഹസിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളോട് അട്ടഹസിച്ച് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടും ഘോഷത്തോടും നിന്നെ കൈക്കൊള്ളുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നിന്റെ സഹായങ്ങളാൽ ഞങ്ങളുടെ പരദേശവാസത്തിന്റെ ഇക്കാലത്തെ സകല ദുഃഖങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും ഒഴിച്ച് കാത്തുകൊള്ളണമേ. സത്യവിശ്വാസത്തോടെ നിന്റെ അടുക്കിലേക്ക് മുമ്പോട്ട് യാത്ര പുറപ്പെട്ടവരായ ഞങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും നിന്റെ രാജ്യത്തിൽ പ്രകാശത്തിന്റെ സ്ഥലത്ത് വസിപ്പിക്കുകയും ചെയ്യണമേ.
പ്രിയേക ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ച ദിവസം കൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ അന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടവണ്ണം ദൈവം അനുഗ്രഹിച്ചതില് ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്നിക്കുകയും ചെയ്യാം. വിവിധ സ്ഥലങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ വളരെ ശക്തിയോടും പ്രാർത്ഥനയോടും കൂടി എല്ലാവരും സംബന്ധിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കാനോലിക ആരാധനാ വർഷത്തിലെ കാനുനിക ദിനങ്ങളിലെ നമ്മുടെ പാപഹാനി അറിയിക്കുന്ന ഒരു ദിവസമാണ് നാളെ. നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാള് വളരെ ഭക്തിയോടുകൂടി നമ്മൾ അനുസ്മരിക്കുകയാണ്. ഈസ്റ്റർ കഴിഞ്ഞ് അർദ്ധനാമത്തെ ദിവസം അല്ലെങ്കിൽ പെന്തിക്കോസ്തിക്ക് മുമ്പുള്ള 10 ദിവസം മുമ്പുള്ള ദിനമാണ് നമ്മൾ പ്രത്യേകമായിട്ട് സ്വർഗാരോഹണ പെരുന്നാളെ നമ്മൾ കൊണ്ടാടുന്നത്. ഇതിന്റെ സാങ്കത്യമൊക്കെ നമുക്കറിയാം. ഭർത്താവ് പുനരുദ്ധാനത്തിന് ശേഷം ഉയർപ്പിന് ശേഷമുള്ള ദിനങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് അഞ്ഞൂറ് പല ആളുകളിലൊക്കെ ഇങ്ങനെ സാഹചര്യങ്ങൾ പ്രത്യക്ഷനാവുകയും ആ അവസരങ്ങളിലൊക്കെയും തന്റെ ശിഷ്യന്മാരോട് താൻ സ്വർഗാരോഹണം ചെയ്യുന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് അവരെ പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ എന്നിട്ട് പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പോയാൽ കാര്യസ്ഥം വരും, കാര്യസ്ഥം വന്ന് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും, അതിനുമായിട്ട് നിങ്ങൾ ഒരുങ്ങി കാത്തിരിക്കണം എന്നുള്ള അതിന്റെ ഒരു നിർദ്ദേശത്തോടുകൂടിയാണ്. പക്ഷെ കർത്താവിന്റെ സ്വർഗാരോഹണം അല്ലെ സ്വർഗത്തിലേക്കുള്ള തന്റെ പ്രവേശനം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ശിഷ്യന്മാര് തിരിച്ചറിയുന്നത് ഈ കാര്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു സാധ്യതയെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ കൂടിയാണ്. വളരെ പ്രശസ്തമായ ഒരു ഒരു സംഗതി തന്നെയാണ്. കാരണം കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അവരെ ബലപ്പെടുത്തുകയും നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളായിട്ടൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തൊരു സംഗതിയാണ്. വളരെ ഭയങ്കര ശിഷ്യന്മാരും കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മരിച്ച അവസരങ്ങളിലൊക്കെയും അവരുടെ മനസ്സ് വളരെ ആധീനും വ്യാധീനും കൂടിയാ കടന്നുപോയത്. കാരണം പ്രതീക്ഷിച്ചതുപോലെ അവർ പ്രതീക്ഷിച്ച ഒരു അവസ്ഥയല്ല കർത്താവിനുണ്ടായത്. ഒരു സാധാരണക്കാരനെ പോലെ മരണപ്പെട്ടു പോയി, ഇനിയും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടിരിക്കുന്ന അവസരത്തിലാണ് പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്തത്. പക്ഷെ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും അവരുടെ മനസ്സ് അത്ര ശക്തമായിരുന്നില്ല. അതാണല്ലോ ഓരോ പ്രാവശ്യം താൻ ശിഷ്യപാഠ മുമ്പാകെ രൂപാന്തരപ്പെടുമ്പോഴും ഒക്കെയും അവരിങ്ങനെ പഴയ തൊഴിലിലേക്ക് പോവുകയും വളരെ ഒരു ഒരു സന്തോഷത്തിന്റെ അവസരം അവരോട് കാണുന്നില്ല. പക്ഷെ പിന്നീട് അവരെ വളരെ ശക്തമായിട്ട് കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് താൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥം വരും, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഫലമേൽപ്പിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ 10 ദിവസത്തെ കാത്തിരിപ്പ് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ വിധേയമായി എന്നുള്ളതാണ്. അതാവല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തമായിട്ട് അവരിൽ വന്നതിന് ശേഷമാണല്ലോ അവർ കൂടുതൽ രക്തത്തോളം പോയി ദൈവത്തിന്റെ സൂചന വീക്ഷിച്ചിട്ടുള്ള വലിയ വലിയ ഒരുപക്ഷെ മനുഷ്യൻ ഭാവനയിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാവുന്നതിലപ്പുറമുള്ള വലിയ ഒരു സാധ്യത ആ 12 പേരിൽ അല്ലെ 11 പേരിൽ കൂടി അതുണ്ടായി എന്നുള്ളത് വലിയൊരു അതിശയം തന്നെയാണ്. ഈ ഭൂമി മുഴുവൻ മാറ്റപ്പെടുവാൻ തക്കവണ്ണം ദൈവ സുവിശേഷം കൊണ്ട് നിറയാൻ തക്കവണ്ണം ഉണ്ടായി തീരുന്നത് ആ കാത്തിരുന്ന് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി കൊണ്ടാണ്. ഒരുപക്ഷെ നമ്മള് ഈ കാത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പാരകുമാർ സ്വർഗാരോഹണ പെരുന്നാള് ഈ സ്വർഗാരോഹണ പെരുന്നാള് മുതല് കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ അല്ലെങ്കിൽ പെന്തിക്കോസ്തിയുടെ ആരാധന നടക്കുന്ന ദിവസങ്ങൾ വരെയും ഒരുപക്ഷെ ആ യെരുശലേമിലെ ശിഷ്യന്മാർ ഒരുമിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. നമുക്കൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ ആ ശരീരത്തെ പരിശുദ്ധാത്മാവിനെ കൂടുതൽ നിറമുള്ളതായി തീരാനും ശക്തിയുള്ളതായി തീരാനും നമ്മൾ ഒരുമിച്ച് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ ഓരോ വർഷവും നമ്മുടെ കർത്താവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിന് ഒരു എന്തെന്നില്ലാത്ത ആർക്കും പറയാൻ പറ്റാത്ത വിധത്തിൽ അത്തറമുള്ള വലിയൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്കറിയാം. ആ തെളിച്ചത്തിലും ആ വിശുദ്ധിയിലും ചൈതന്യത്തിലും ആത്മനിറവിലും ഒക്കെ നമുക്ക് ജീവിക്കാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ സ്വർഗാരോഹണ പെരുന്നാളിൽ നമ്മൾ കൃത്യോടുകൂടി പല വഴികളിൽ ഇന്ന് വൈകിട്ടും നാളെയുമായിട്ടൊക്കെയാണ് ഈ ശുശ്രൂഷ അതൊരു നിസ്സാരമായ ശുശ്രൂഷയാണ് കണക്കാക്കാതെ നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു സംഭവമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ കർത്താവിന്റെ ജീവിതവും അനുരൂപമാക്കപ്പെടുവാണ്ടപ്പോണം ഈ ആരാധനകളൊക്കെ നമ്മളെ കൂടുതൽ ശക്തിയുള്ളതാക്കി തീർക്കട്ടെ. അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള പരിശുദ്ധാത്മാവിന്റെ പെന്തിക്കോസ്തി പെരുന്നാൾ വേണ്ടി ഒരുങ്ങുമ്പോൾ ഓരോ പെരുന്നാളുകളിലും നമ്മളിൽ ഒരുപാട് ആത്മ നിറവുള്ള സാധ്യതകൾ രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്നിയ ജോൺ കുട്ടി അച്ഛനാണ്. അദ്ദേഹം ഞാൻ സന്തോഷത്തിനൊക്കെ പഠിക്കുന്ന സമകാലികയായിട്ട് വൈദ്യസുമാരെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ അദ്ദേഹം അടൂർ ഭദ്രാസനത്തിലെ ഒരു പള്ളിയിൽ തയ്യാറ് അനുഷ്ഠിക്കുന്നു. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. തൃണാതി പണ്ടതിന് മുമ്പ് അദ്ദേഹം ലോ കോളേജിൽ പോവുകയും പഠിക്കുകയും എൻറോൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ പിന്നെ പള്ളിയുടെ ശുശ്രൂഷയേ ഉള്ളൂ. അച്ഛൻ വളരെ കഴിവുള്ള പുരുഷനായ ചെറുപ്പക്കാരനാണ്. ഈ അമേരിക്കയിൽ കുറച്ചു നാളായിട്ട് ഒരു മാസമായിട്ട് ഇവിടെ കടന്നു വരികയും പല പള്ളികളിലൊക്കെ പ്രത്യേക ക്ഷണിക്കുന്ന അനുസരിച്ച് തന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ പത്രാസംഗത്തില് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജോൺ കുട്ടിയച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് നെറുവനയില് ഉള്ള വീട് പാലിപ്പിച്ചു. ഇതിനുശേഷം ജോൺ കുട്ടിയച്ഛൻ ശ്രീകാനത്തിൽ നിന്ന് ധ്യാനിക്കുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ 16-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഞാൻ ലോകത്തിന്റെ അന്ത്യത്തോളം നിങ്ങളോട് കൂടെയുണ്ടെന്ന് അറിയവനായ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ അനുഗ്രഹപരമായി ജീവിപ്പാനും അതോടൊപ്പം തന്നെ ഏലിയാവിനെ കരീത്ത് തോടിന്റെ അരികെ അവനപ്പവും വെള്ളവും കൊടുത്ത് പരിപാലിച്ചവനായ ദൈവത്തിന്റെ വലിയ മഹത്വത്തെ വർണ്ണിക്കുന്നതായ ഒരു ഗീതം നമുക്ക് ചേർന്ന് പാടാം. എനിക്കായി കരുതാം എന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ വളരെ പഴയതായിട്ടുള്ള ഒരു ഗീതം ചേർന്ന് ആലപിക്കാം.
എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാനിഹത്തിലില്ലേയൊന്നും ചുമത്തുന്നൻ ഭാരമല്ല നിന്റെ ചുമലിൽ എനിക്കായി കരുതുവാനിഹത്തിലില്ലേയൊന്നും ചുമത്തുന്നൻ ഭാരമല്ല നിന്റെ ചുമലിൽ കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല കൊയ്ത്തുകളക്കൂരയൊന്നും നിരയ്ക്കുന്നില്ല വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും വാനിലെ പറവകൾ പുലരുന്നല്ലോ വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും വാനിലെ പറവകൾ പുലരുന്നല്ലോ ക്ഷണമെന്നിയെ വാടിക്കുഴഞ്ഞിടുമ്പോൾ അപ്പവുമായി കാകനെന്റെ അരികിൽ വരും അപ്പവുമിറച്ചിയുവ കരത്തിൽ തരും ജീവ ഉറവയിൻ തോടനിക്കു ദാഹം തീർത്തിടും അപ്പവുമിറച്ചിയുവൻ കരത്തിൽ തരും ജീവ ഉറവയിൽ തോടനിക്കു ദാഹം തീർത്തിടും ശത്രുഭീതി കേട്ടുതെല്ലും നടുങ്ങിടിലും ചൂരച്ചെടി തണലിൽ ഞാൻ ഉറങ്ങിടിലും വന്നുണർത്തി താരും ദൂതർ കനലടകൾ തിന്നു തൃപ്തനാക്കി നടത്തിയിടും ദിനവുമഹോ വന്നുണർത്തി താരും ദൂതർ കനലടകൾ തിന്നു തൃപ്തനാക്കി നടത്തിയിടും ദിനവുമഹോ ക്ഷാമമേറ്റു താരെ പാത്തിൽ സഹിച്ചിടിലും മരിക്കുവാനൊരുക്കമായിരുന്നിടയിലും കലത്തിലെ മാവുലശം കുറയുകില്ല എന്റെ കലശത്തിലെണ്ണ കവി ഒഴുകിടുമേ കലത്തിലെ മാവുലശം കുറയുകില്ല എന്റെ കലശത്തിലെണ്ണ കവി ഒഴുകിടുമേ ഞ്ചമേനിൻ ചഞ്ചലങ്ങളൊന്നും വേണ്ട പഞ്ചമൂറി വേറ്റനാഥൻ തഞ്ചമേകിടും പിഞ്ചുപോക്കിൽ ഓരോ നാടും തൻ കരുണകൾ ഓർത്തു പുഞ്ചിരി തൂകിടുക നീ എന്നും മനമേ പിഞ്ചുപോകിൽ ഓരോ നാളും തൻ കരുണകൾ ഓർത്തു പുഞ്ചിരി തൂകിടുക നീ എന്നും മനമേ എനിക്കായി കരുതെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമല്ല നിന്റെ ചുമലിൽ എനിക്കായി കരുതുവാനിഹത്തിലില്ലേ വന്നം ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ജോൺ കുട്ടിയച്ഛനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ത്രിയേകാ ദൈവത്തിന് സ്തുതി. ഏറ്റവും ആദരണീയരായ രാജേഷൻ, സന്തോഷച്ചൻ, മറ്റ് വൈദികരെ, ഏറ്റവും സ്നേഹമുള്ള ശ്രോതാക്കളെ, ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കർത്താവിന്റെ സ്വർഗാചരണത്തോടനുബന്ധിച്ച് നാം വന്നിരിക്കുന്ന ഈ സമയത്ത് നാം കേട്ടതുപോലെ പരിശുദ്ധ റൂഹായുടെ ആവശ്യത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നമ്മുടെ കർത്താവിന്റെ മലമേലുള്ള പ്രസംഗം, ദ സെർമൺ ഓൺ ദ മൗണ്ടെയിൻ, വളരെ ശ്രദ്ധേയവും അനേകം ആളുകളെ ദൈവ സന്നിധിയിലേക്ക് അടുപ്പിച്ചിട്ടുള്ളതുമാണ്. പരിശുദ്ധനായ മത്തായി സ്ലീഹായുടെ സുവിശേഷം 5 ആരംഭിക്കുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. 8 ആരംഭിക്കുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു: അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ. 5, 6, 7 അതുകൊണ്ട് നമ്മുടെ കർത്താവ് മലമുകളിൽ നിന്ന് പ്രസംഗിച്ചു എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ അധ്യായങ്ങളെ സെർമൺ ഓൺ ദ മൗണ്ട്, മലമേൽ പ്രസംഗം എന്ന് നാം അറിയപ്പെടുന്നത്. അതിലെ 5:13 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തിനെ കൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഉപ്പിനെ കുറിച്ചുള്ള ചിന്ത വിശുദ്ധ വേദപുസ്തകത്തിൽ പല സ്ഥാനങ്ങളിലും നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. 2 പുസ്തകം 2 ചീത്തയായ വെള്ളത്തെ പഥ്യമാക്കുന്ന ഉപ്പിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16:4 നവജാത ശിശുക്കളെ ഉപ്പുകൊണ്ടുള്ള ശുദ്ധീകരണം നിർവഹിക്കുന്നതായി നാം വായിക്കുന്നു. കൊലോസ്യലേഖനം 4:5 ജീവബിന്റെ പുസ്തകം 6:6 ഉപ്പ് രുചിപ്പിക്കുന്ന വസ്തുവായി നാം വായിക്കുന്നുണ്ട്. ലേവ്യാപുസ്തകം 6:13 യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43:24 എന്നിവിടങ്ങളിൽ യാഗത്തിനും വഴിപാടുകൾക്കും ഉപ്പിന്റെ പ്രാധാന്യം, ഉപ്പിന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് നാം വായിക്കുന്നു. ലേവ്യാപുസ്തകം 2:13 യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43:24 സുഗന്ധവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ ഉപ്പിനെ കൂടെ ചേർത്തിരിക്കുന്നു. വീണ്ടും സംഖ്യാപുസ്തകം 18:19 ഉപ്പ് ഒരു ഉടമ്പടിയുടെ ചിഹ്നമായി സൂചിപ്പിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഉപ്പിനെ കുറിച്ചുള്ള വിവിധ പ്രതീകാത്മകമായ ബിംബാത്മകമായ ചിന്ത വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാനായി സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാശത്തിന്റെ പ്രതീകമായി ന്യായപ്രമാണത്തിന്റെ പുസ്തകം 9:45 പിടിച്ചെടുത്ത നഗരം പട്ടണം നശിപ്പിക്കുന്നതിനു വേണ്ടി ഉപ്പ് വിതരണം എന്ന് അവിടെ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ, ഉപ്പിനെ കുറിച്ചുള്ള ചിന്ത വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമ്മുടെ കർത്താവ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിലിരുന്ന് ചിന്തിക്കാം. ഒന്നാമതായി ഉപ്പിന്റെ ഒരു പ്രത്യേകതയാണല്ലോ അത് രുചി കൊടുക്കുന്നതാണ്. ഏത് ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ഉപ്പ് ചേർത്താൽ രുചി വരാറുണ്ട്. ഉപ്പിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഉപ്പ് പ്രിസർവ് ചെയ്യുന്നതാണ്, ഒരു പ്രിസർവേറ്റീവ് ആണ്, മറ്റുള്ളതിനെ സംരക്ഷിച്ചു വെക്കുവാനായി സഹായിക്കുന്നതാണ്. മൂന്നാമത് ഉപ്പിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കുന്നത് ഉപ്പ് എത്ര കഷ്ണങ്ങളാക്കി മുറിച്ചാലും അത് ക്രിസ്റ്റലായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഉപ്പാണ് എന്ന് അല്ലെങ്കിൽ ഉപ്പാകണമെന്ന് കർത്താവ് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടു വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. ഒന്നാമതായി ഉപ്പ് രുചി വരുത്തുന്നു. ഇതിലുള്ളവരെ നാം ഓരോരുത്തരും രുചി കൊടുക്കുന്നതായിരിക്കണം, പിന്നെയോ തൈപ്പ് കൊടുക്കുന്നതായിരിക്കരുത്. നമ്മുടെ പ്രവൃത്തികൾ നല്ല രുചികരമായിരിക്കുന്നതാകണം. നമ്മുടെ വാക്കുകൾ വളരെ രുചി കൊടുക്കുന്നതായിരിക്കണം. നമ്മുടെ സാന്നിധ്യം വളരെ രുചി പ്രദാനം ചെയ്യുന്നതായിരിക്കണം. എന്നാൽ പലപ്പോഴും എന്റെയും നിങ്ങളുടെയും പ്രവൃത്തികളും വാക്കുകളും സാന്നിധ്യവും അത് നിതകുന്നതാണോ എന്ന് സ്വയം ശോധന ചെയ്യേണ്ടതാണ്. ഇന്ന് പോലും നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും കാണുന്നു സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, വീടുകൾ കവർച്ച ചെയ്യപ്പെടുന്നു, അക്രമണങ്ങൾ നടത്തപ്പെടുന്നു, ഹിംസകൾ ലോകത്തിൽ പരക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വേദനയും മറ്റുള്ളവർക്ക് ദുഃഖവും മറ്റുള്ളവർക്ക് സങ്കടവും മറ്റുള്ളവർക്ക് നാശവും വിതയ്ക്കുന്നതാകണം എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷവും മറ്റുള്ളവർക്ക് സമാധാനവും മറ്റുള്ളവർക്ക് നന്മയും പ്രദാനം ചെയ്യുന്നതാണ് എങ്കിൽ നാം ഉപ്പിന്റെ ഗുണമുള്ളവരാണ്. നാം മറ്റുള്ളവർക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ രുചി സ്വാദ് ടേസ്റ്റ് കൊടുക്കുന്നവരാണ്. എന്റെയും നിങ്ങളുടെയും പ്രവൃത്തി അതുകൊണ്ട് രുചികരമായിരിക്കട്ടെ, രുചി കൊടുക്കുന്നതാകട്ടെ. നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തികൾ അനേകർക്ക് സൗഖ്യവും സമാധാനവും ദൈവികമായ സാമീപ്യവും ലഭിച്ചതുപോലെ എന്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ ഏറ്റവും അനുഗ്രഹപ്രദവും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതുമായിരിക്കണം. രണ്ടാമതായി നമ്മുടെ വാക്കുകൾ. പലപ്പോഴും നമ്മുടെ വാക്കുകൾ വേദനിപ്പിക്കുന്നതായി പലർക്കും അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ വാക്കുകൾ വേദനിപ്പിക്കുന്നതാകുന്നത്? നമ്മുടെ വാക്കുകൾ മുറിവേൽപ്പിക്കുന്നതാകുന്നത് എങ്ങനെയാണ്? എന്നാൽ നമ്മുടെ വാക്കുകൾ ഉപ്പായിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ രുചികരമായിരിക്കണം. നല്ല വാക്കൊഴുതുവാൻ കാണിയുണ്ടാകണമെന്ന് നാം പണ്ട് പ്രാർത്ഥനാഗാനത്തിൽ പാടിയത് ഓർക്കുക. നമ്മുടെ വാക്കുകൾ ഏറ്റവും മനോഹരമായ വാക്കുകളാകട്ടെ. നമ്മുടെ വാക്കുകൾ ദൈവ സാമീപ്യമുള്ള വാക്കുകളാകട്ടെ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതായിരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഉപ്പായി തീരണം. നമ്മുടെ വാക്കുകൾ വേദനിപ്പിക്കുന്നതായി തീരരുത്. മൂന്നാമത് നമ്മുടെ സാന്നിധ്യം സന്തുലിപ്പിക്കുന്നതായിരിക്കണം. നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ അതുപോലെ തന്നെ നമ്മുടെ സാന്നിധ്യം. ചില സ്ഥലങ്ങളിലൊക്കെ ചില ആളുകൾ വരുമ്പോൾ കൂടി നിൽക്കുന്നവർക്ക് ഭയമാണ്. കാരണം എന്താണ്? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും സംശയമാണ്. അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ഭയമുണ്ടാക്കുന്നു. അയാളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആകുലതയുണ്ടാക്കുന്നു. എന്നാൽ എന്റെയും നിങ്ങളുടെയും സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്നതാണ്. നമ്മുടെ ഭവനത്തിൽ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സംരക്ഷണം പ്രദാനം ചെയ്യുന്നു. എന്നാൽ ചിലർ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നു. കാരണം എന്താണ്? അദ്ദേഹം വഴക്കുണ്ടാക്കാനോ നമ്മളോട് കോപിക്കാനോ നമ്മളോട് ഹിംസാത്മകമായി പ്രവർത്തിക്കാനോ ആണ് എത്തുന്നതെന്ന് നാം സംശയിക്കുന്നു. പെരുന്നാളുകളും പള്ളിയിലെ പൊതുയോഗങ്ങളും സമൂഹത്തിലെ ആഘോഷങ്ങളും ഒക്കെ പലപ്പോഴും ചിലരുടെ സാന്നിധ്യം മൂലം നശിക്കപ്പെടുന്നത് നമുക്കറിയാം. വളരെ സന്തോഷപ്രദമായ സന്ദർഭങ്ങൾ അത് വളരെ ദുഃഖകരമാക്കി തീർക്കുന്ന ചില വ്യക്തികളുടെ സാന്നിധ്യം നമ്മൾ പലപ്പോഴും അദ്ദേഹം വന്നില്ലായിരുന്നു എങ്കിൽ നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചത് നാം രുചി പ്രദാനം ചെയ്യുന്നവരായിരിക്കണം, മറ്റുള്ളവർക്ക് നന്മകൾ കൊടുക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് രുചി വർദ്ധിപ്പിക്കുന്നതാണ് ഉപ്പ്. കയ്പ് കൊടുക്കുന്നവരല്ല, രുചി വർദ്ധിപ്പിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. രണ്ടാമതായി, ഉപ്പിന്റെ ഗുണമാണ് അത് സംരക്ഷിക്കുന്നതാണ്, അത് പ്രിസർവ് ചെയ്യുന്നതാണ്. നമുക്കറിയാം, നമ്മൾ സാധനങ്ങൾ ഉപ്പിലിട്ട് വെക്കാറുണ്ട് ഇല്ലേ, മാങ്ങ ഉപ്പിലിട്ട് വെക്കും, അതുപോലെ മത്സ്യം ഉപ്പിലിട്ട് വെക്കും. അങ്ങനെ ഉപ്പിലിട്ട് വെച്ച് ദീർഘനാളത്തേന് നമ്മൾ വസ്തുവകകൾ സംരക്ഷിച്ചു വെക്കും. പ്രിയമുള്ളവരെ, നാം ഉപ്പായിരിക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ നാം സംരക്ഷിക്കുന്നവരായിരിക്കണം. എന്തൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്? ഒന്ന്, നാം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ സംരക്ഷിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബ ജീവിതത്തെ ഹരിയാപരസ ബന്ധം, മാതാപിതാക്കന്മാരുള്ള ബന്ധം, മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധം, അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധം അത് സംരക്ഷിക്കേണ്ടതാണ്. രണ്ടാമതായി, നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. സമൂഹത്തിലെ ഭാഗമായ സഭയും സഭയിലെ മറ്റ് വ്യക്തികളുമായിട്ടൊക്കെയുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ അയൽവാസികളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ഭരണകൂടവുമായി, നമ്മുടെ ഗവൺമെന്റ് അധികാരികളുമായുള്ള നമ്മുടെ സാമൂഹികമായ ബന്ധം, ഓരോ മനുഷ്യനും സാമൂഹികമായ ബന്ധം അത് വളരെ ഉറപ്പിക്കേണ്ടതാണ്. മൂന്നാമതായി, നമ്മുടെ ആത്മീയമായ ദൈവീകമായ ബന്ധം, നമ്മുടെ ജീവിതത്തിൽ ദൈവ ബന്ധം അത് സംരക്ഷിക്കേണ്ടതാണ്. നാലാമതായി, സമൂഹത്തിന്റെ വാല്യൂസ്, സമൂഹത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഒന്നാമതായി കുടുംബബന്ധത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. സമൂഹത്തിൽ നിന്ന് കുടുംബബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു, വിവാഹ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലെത്തുന്ന കുടുംബ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നിരവധിയാണ്. പലപ്പോഴും അത് നമ്മൾ ചർച്ച ചെയ്താൽ പോലും തീരാത്ത വിധത്തിൽ അകന്നു കഴിയുന്ന കുടുംബ ബന്ധങ്ങൾ. പ്രിയമുള്ളവരെ, പണ്ടങ്ങനെയായിരുന്നു അല്ല. ചെറിയ വീട്ടിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് വലിയ വീട്ടിൽ ഭിന്ന ഭിന്നമായി കഴിയുന്നു. പരസ്പരം കാണാത്ത, പരസ്പരം നോക്കാത്ത, പരസ്പരം വാക്കുകൾ പങ്കുവയ്ക്കാത്ത ഒരനുഭവം നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടോ? അങ്ങനെയെങ്കിൽ നാം ഉപ്പിന്റെ അനുഭവമല്ല, പിന്നെയോ കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കാത്ത അനുഭവമല്ല, പിന്നെയോ കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കുന്ന അനുഭവമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പരസ്പരം കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കുന്നവരായിരിക്കാം. മൂന്ന്, നാം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, ദേവാലയത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, നമ്മുടെ സാമൂഹിക ബന്ധത്തിൽ ഒറ്റപ്പെടലിന്റെ അനുഭവം ഉണ്ടാകുവാൻ പാടില്ല, ഒറ്റപ്പെടുത്തലിന്റെ അനുഭവം ഉണ്ടാകുവാൻ പാടില്ല. നമ്മുടെ ഒരു പണ്ട് ഇണങ്ങ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടുകളിൽ ഉണ്ടായിരുന്നതറിയാം. ഒരു വീട്ടിലൊരു മരണമുണ്ടായാൽ, ഒരു വീട്ടിലൊരു സന്തോഷമുണ്ടായാൽ, ഒരു സന്താപമുണ്ടായാൽ, വിവാഹമുണ്ടായാൽ എല്ലാവരും ആ ഭവനത്തിൽ ഒത്തുചേർന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്, ഒന്നിച്ചിരുന്ന് പ്രവർത്തിച്ച്, ആ കുടുംബത്തോടെ ചേർന്ന് നിൽക്കുന്ന വലിയൊരു സാമൂഹിക ഐക്യം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് അയൽവാസികൾ തമ്മിലുള്ള മതിലുകൾ ഉയരുകയും അവർ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആധുനിക വാർത്താ മാധ്യമങ്ങളിലൂടെ എത്ര ദൂരെയുള്ളവരെ നമുക്ക് കണ്ട് സംസാരിക്കാമെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ മാനസിക അകലം വളരെ 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 കൂടിയിരിക്കുന്നു. ഈ ഒരവസ്ഥയിലാണ് നമ്മുടെ സാമൂഹിക ബന്ധം കൂടുതൽ ദൃഢമാകേണ്ടത്, നമ്മുടെ കൂട്ടായ്മയുടെ ആഴം കൂടുതൽ വർദ്ധിക്കേണ്ടത്. മൂന്നാമതായി സമൂഹത്തിന്റെ വാല്യൂസ്, സമൂഹം നിലനിൽക്കുന്നത് ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഓരോ രാജ്യത്തിനും അതിന്റേതായ മൂല്യങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആ രാജ്യത്ത് ജനിച്ചവരാണ് നാം ഒട്ടുമുക്കാലും. പ്രിയമുള്ളവരെ, ഏതിനേതാണ് ഉചിതമെന്ന് ക്ഷേമേന്ദ്രൻ ഔചിത്യ സിദ്ധാന്തത്തിലൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ സമൂഹത്തിന്റെ എല്ലാ നാശത്തിനും കാരണം അനൌചിത്യമാണ്. എന്താണ് അനൌചിത്യം എന്ന് ചോദിച്ചാൽ, ഉചിതം രാഹുരാചാര്യ സദൃശ്യം ജന ഉചിതസ്യ ജയോഭാവം ഔചിത്യം പ്രത്യക്ഷത എന്ന് അദ്ദേഹം വിവരിക്കുന്നു. ഏതിനേതാണ് ഉചിതമെന്ന് ചിന്തകന്മാർ, നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞു വെച്ചതിനെ അനുസരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഉചിതം. സ്ത്രീക്ക് ഇന്ന വേഷം, പുരുഷന് ഇന്ന വേഷം. സ്ത്രീക്ക് ഇന്ന വാക്ക്, പുരുഷന് ഇന്ന വാക്ക്. വൈദികന് ഇന്ന ഭാവം, തിരുമേനിക്ക് ഇന്ന ഭാവം. സാധാരണക്കാരന് ഇന്ന ഭാവം. ഓരോ വ്യക്തിയുടെയും വാക്കുകളും ഓരോ വ്യക്തിയുടെയും നോട്ടവും ഓരോ വ്യക്തിയുടെയും സ്വഭാവവും ആ പ്രകൃതിക്ക് അവന്റെ വ്യക്തിത്വത്തിന് ഉചിതമായിരിക്കണമെന്നതാണ് ചിന്തകൻ അതിൽ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, എനിക്കുചിതമായിട്ടുള്ളതിനെ ഏറ്റവും ഉചിതമാക്കി ചെയ്യുമ്പോൾ അവിടെ സമൂഹത്തിൽ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഒരു പിതാവിന് ഉചിതമായത് മാത്രമേ പിതാവ് ചെയ്യാവൂ, ഒരു കുഞ്ഞിന് ഉചിതമായത് മാത്രമേ കുട്ടി ചെയ്യാവൂ. പ്രിയമുള്ളവരെ, അങ്ങനെ നല്ല മൂല്യങ്ങൾ സംരക്ഷിച്ച് നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയും ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. വീണ്ടും ചിന്തിക്കുമ്പോൾ നാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ വിശ്വാസം. ദൈവിക ബന്ധത്തിൽ ആഴമായ വേരുകളുള്ള ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ കാതലായ ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവവിശ്വാസം നാം ഓരോരുത്തരും മുറുകെ പിടിക്കണം. ആ ദൈവിക ബന്ധത്തിൽ ഈ വളരെ വിദൂരതയിലായിരിക്കുന്ന ഒരു സ്ഥലത്ത് പോലും നമ്മുടെ ഇടവകയും നമ്മുടെ പട്ടക്കാരും നമ്മുടെ ഇടവക ജനങ്ങളും ആ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാമെങ്കിലും ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മുടെ വിശ്വാസം, അടിസ്ഥാനമായ ഓർത്തഡോക്സ് വിശ്വാസം, അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഉപ്പാകണം അല്ലെങ്കിൽ ഉപ്പാണ് എന്ന് കർത്താവ് പറയുന്നതിലൂടെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത് സൂചിപ്പിച്ചു, നാം ഓരോരുത്തരും രുചി വരുത്തുന്നവരായിരിക്കണം. രണ്ടാമത് സൂചിപ്പിച്ചു, നാം ഓരോരുത്തരും സംരക്ഷിക്കുന്നവരായിരിക്കണം. മൂന്നാമത് നാം കാണുന്നു ബുക്കിന്റെ പ്രത്യേകതയാണ്, അത് ക്രിസ്ത്യൻ രൂപത്തിലായിരിക്കും. എപ്പോഴും എത്ര മുറിച്ചാലും എത്ര വിഭജിച്ചാലും അതിന് ക്രിസ്റ്റൽ സ്വഭാവം നഷ്ടപ്പെടുന്നില്ല. എന്താണ് അതിന്റെ ആത്മീയർത്ഥം? പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ സ്വഭാവം വ്യതിയാനപ്പെടുവാൻ പാടില്ല എന്നതാണ്. നല്ല സ്വഭാവം അത് ചേഞ്ചായി മാറുവാനായിട്ട് പാടില്ല. അതെങ്കിൽ നമ്മൾ അനേകം ആളുകൾ നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യാം, നമ്മുടെ കഷ്ടതയുടെ അനുഭവം നമുക്കുണ്ടാകാം, അതേപോലെ തന്നെ വളരെ ഉയർച്ചയുടെ അനുഭവം നമുക്കുണ്ടാകാം. എന്നാൽ ഈ ഉയർച്ചയുടെ അനുഭവത്തിൽ നമുക്ക് ഉയർന്ന ദൈവത്തിന് അപ്പുറമായി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ അയൽവാസിക്ക് അപ്പുറമായി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുമോ? കേരളത്തിന്റെ മഹാനായ കവി പൂന്താനം ഇപ്രകാരം പാടുന്നുണ്ട്, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് കുന്തിച്ച് ബ്രഹ്മാവും എനിക്ക് ഒവ്വ എന്നു ചില. ഈ നമ്മുടെ ഒരു ചിന്ത ഇങ്ങനെ വളർന്നു വളർന്നിട്ട് ഞാൻ എന്തൊക്കെയോ ആണെന്ന് ഭാവിച്ച് ഭാവിച്ച് ഈ ദൈവമൊക്കെ എന്താടെ എന്ന് ചോദിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ അഹങ്കാരം വളരുന്ന ഒരു ഭാവം. പ്രിയമുള്ളവരെ, ദൈവം തന്നതാണ് ധനം, ദൈവം തരുന്നതാണ് മാനം, ദൈവം തരുന്നതാണ് അവസരം. ദൈവത്തിന്റെ കൃപയല്ലാതെ ഒന്നുമില്ല എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉയർച്ചയുടെ അനുഭവത്തിൽ ദൈവത്തെ മറന്നു പോകുവാനായി ഇടയാകരുത്. നേരെ തിരിച്ചും നമ്മുടെ താഴ്ചയിൽ, നമ്മുടെ പ്രതിബന്ധങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, ആ പ്രയാസങ്ങളെ ഓർത്ത്, ദുഃഖങ്ങളെ ഓർത്ത് നമ്മുടെ ജീവിതം താണു പോകുവാനായി പാടില്ല. അതല്ലെങ്കിൽ ദൈവബന്ധത്തിൽ നിന്ന് അകന്നു പോകുവാനായി പാടില്ല. നമ്മുടെ സ്വഭാവം മാറിപ്പോകാതെ ആ ഉയർച്ചയിലും ഈ താഴ്ചയിലും ദൈവ സാന്നിധ്യത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. 2 കൊരിന്ത്യർ 6:9-10 ഇപ്രകാരം നാം വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട വ്യക്തിത്വമാണല്ലോ പരിശുദ്ധനായ പൗലോസ്ലിഹ. ജീവിതത്തിൽ ഒരുപാട് വേദനകളും ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയ പരിശുദ്ധനായ പൗലോസ്ലിഹ ഇപ്രകാരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും ഞങ്ങൾ കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലതിലും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ, പ്രതിസന്ധിയിൽ തളർന്നു പോകാത്ത, ധൈര്യത്തോടുകൂടി ദൈവസന്നദ്ധിയിൽ തന്റെ സ്വഭാവത്തിൽ മാറ്റം വരാത്ത ആ ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ദൈവിക ബന്ധം, നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാനായി പാടില്ല എന്ന് ചിന്തിക്കുക. ഒന്നാമത് സൂചിപ്പിച്ചത് ഉപ്പ് രുചി വരുത്തുന്നു. 2 സൂചിപ്പിച്ചത് ഉപ്പ് സംരക്ഷിക്കുന്നു. 3 ഉപ്പ് അതിന്റെ സ്വഭാവം ഏത് പ്രയാസങ്ങളിലും എത്ര മുറിക്കപ്പെട്ടാലും എത്ര വിഭജിക്കപ്പെട്ടാലും നഷ്ടപ്പെടുത്തുന്നില്ല എന്നതാണ്. ഉപ്പിനെ കുറിച്ച് മഹാനായ മലയാളത്തിന്റെ മഹാകവി ONV ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ പ്രകാരം പാടുന്നു. പ്ലാവില കൊട്ടിയ കുമ്പിളിൽ തുമ്പപ്പൂവോരെ ഉരുത്തിരി ഉപ്പു തരിയെടുത്താവി പറക്കുന്ന കഞ്ഞിയിൽ തൂവിക്കൊന്ന് തമ്മ ചൊല്ലിയതിന്നു ഓർക്കുന്നു ഞാ. മകനേ ഞാനും ഈ ഉപ്പുപോലലിഞ്ഞലിഞ്ഞലിഞ്ഞില്ലാതെയാകും. പ്രിയമുള്ളവരെ, ഉപ്പിന്റെ ജീവിതാനുഭവം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു തന്ന ആ മൂല്യം നമുക്ക് ഉൾക്കൊള്ളാം. ദൈവസന്നദ്ധിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഉപ്പായി തീരണമെന്ന് കർത്താവ് ഓർമ്മിപ്പിച്ച ആ പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. പ്രതിസന്ധികൾ തളർന്നു പോകാതെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നാം അധിവസിക്കുന്ന നമ്മുടെ സമൂഹത്തിന് സൗന്ദര്യവും രുചിയും പ്രദാനം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്കിടയാകണം. അങ്ങനെയല്ല എങ്കിൽ കർത്താവ് 2 പറയുന്നു, അതിന് രസം ഇല്ല എങ്കിൽ, അതിന് കാരണമില്ല എങ്കിൽ പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. ഉപ്പെന്ന പേരുണ്ടെങ്കിലും ഉപ്പിന്റെ സ്വഭാവമില്ലെങ്കിൽ, ഉപ്പ് എന്ന രൂപത്തിൽ കാണുവാൻ സാധിക്കുന്നുവെങ്കിലും ഉപ്പിന്റെ രുചിയായ ഉപ്പത്വ അല്ലെങ്കിൽ ഉപ്പ് അതിൽ ഇല്ലാതെ പോയാൽ, അതിന്റെ കാരം ഇല്ലാതെ പോയാൽ നമ്മൾ വെറും വസ്തുക്കൾ മാത്രമായി അവശേഷിക്കുന്ന അനുഭവമുണ്ടാകും. പലപ്പോഴും ക്രൈസ്തവർ എന്ന പേര് ഉണ്ടെങ്കിലും ക്രൈസ്തവ മൂല്യങ്ങൾ നമുക്കില്ലാതെ പോകുന്നത് പോലെ ഓർത്തഡോക്സുകാരൻ ചൊവ്വാക്കപ്പെട്ട വിശ്വാസത്തിന്റെ ഉടമയെന്ന് പറയുമ്പോഴും ആ വിശ്വാസത്തിന്റെ ആഴം നമുക്കില്ലാതെയാകുമ്പോൾ അത് വെറും ബാഹ്യമായ ഒന്നായി, ആന്തരികമായ രുചിയില്ലാത്ത, ആന്തരികമായി കാരമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നതായി നാം കാണുന്നു. ഞാനും നിങ്ങളും അങ്ങനെയാകാതെ യഥാർത്ഥ രസമുള്ള നല്ല ഉപ്പായി തീരുവാൻ, വിജിപ്പിക്കുന്ന ഉപ്പായി, സംരക്ഷിക്കുന്ന ഉപ്പായി, ഏത് പ്രതിസന്ധിയിലും തളർന്നു പോകാത്ത ഉപ്പിനെ പോലെയുള്ള ഗുണമുള്ളവരായി തീരുവാൻ ദൈവം തമ്പുരാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ടും ദൈവം തമ്പുരാൻ നമ്മളോടും നമ്മുടെ ഭവനങ്ങളോടും കൂടെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ കർത്താവിന്റെ സുവിശേഷഘോഷങ്ങളിലെ ഏറ്റവും പ്രസക്തമായി അറിയപ്പെടുന്ന പർവ്വത പ്രസംഗങ്ങളിലെ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട പ്രിയപ്പെട്ട ജോൺ കുട്ടിയച്ചൻ സംസാരിച്ചത് തീർച്ചയായിട്ടും വളരെ വളരെ മനോഹരമായ രീതിയിൽ അച്ഛനത്. ഒരുപക്ഷെ പലപ്പോഴും ഈ ഉപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു നൂതന ഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് അച്ഛനത് പ്രസന്റ് ചെയ്തത്. ഉപ്പിന്റെ ശ്രേഷ്ഠമായ മൂന്ന് ഭാവങ്ങള് രുചി കൊടുക്കുന്നതായിരിക്കണം, അതുപോലെ പ്രിസേർവ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിന് വ്യതിയാനം സംഭവിക്കുന്നില്ല, ഗുണത്തിന് വ്യതിയാനം സംഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആശയങ്ങള് നമ്മുടെ മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രത്യേകിച്ച് വളരെ പ്രസംഗിച്ചത് പോലും നമ്മുടെ ഹൃദയങ്ങളെ അത് കൂടുതൽ ചിന്തിപ്പിക്കത്തക്കവണമുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് നയിച്ചുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ഈ സാധാരണ തലയ്ക്ക് പെരുപ്പും ശരീരത്തിന് ക്ഷീണവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകും, ചെക്ക് ചെയ്തിട്ട് പറയും നിങ്ങൾക്ക് പ്രഷറുണ്ട്, എന്നിട്ട് പറയും ഉപ്പൊന്ന് നിയന്ത്രിക്കണം. അപ്പൊ നമ്മളിപ്പം ഈ ഉപ്പ് നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. കാരണം ശരിക്കും നിയന്ത്രിച്ചില്ലെങ്കിൽ അധിക നാളെ ഉപ്പ് അനുഭവിക്കേണ്ടി വരികയാണ്. അപ്പൊ ഏത് കാര്യങ്ങളും അതിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഉപ്പ് അതിന്റെ അതിന്റെ ഓരോന്നിനും അതിൻ്റെതായ നിയന്ത്രണത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ഉള്ള ഓരോന്നും ശ്രദ്ധയോട് നമ്മുടെ നാവിനെയും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവഭാവങ്ങളെയും ഒക്കെ അതിൻ്റെതായ തനതായ നന്മ നഷ്ടപ്പെടുത്തി കളയാതെ ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ള വലിയ ആഹ്വാനമാണ് ഈ അച്ഛന്റെ പ്രസംഗങ്ങൾ കൂടി നമുക്ക് കേൾക്കേണ്ട തോണം ഇടയായി തീർന്നിട്ടുള്ളത്. വളരെ നല്ല മനോഹരമായ ഒരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അച്ഛന് പല തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം തുവല്ലൂർ TTC അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സെന്റ് ജോർജ് തോളിക്കോട് എന്ന് പറയുന്ന കൊന്നൂർ മദ്രാസനത്തിലെ ഒരു പള്ളിയിൽ അദ്ദേഹം വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹം താമസിക്കുന്നത് പത്തനാപുരത്താണ്, അടൂർ കൊട്ടാരക്കര മദ്രാസനത്തിലെ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യവും ഇതുപോലെയുള്ള ശ്രദ്ധേയമായ വാക്കുകളും ഒക്കെയും ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തരുന്ന ഗീതം ആലപിക്കും, അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേര് തന്നവരുടെ പേരുകൾ വായിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ 234 പേജിൽ തുടങ്ങുന്നതായ മറപ്രേമിന്റെ സോവൂസോ നമുക്ക് ചേർന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് നമുക്ക് പാടാം. അന്യായത്തിൽ നിന്നെന്റെ കൈകൾ വിരമിച്ചിരട്ടെ എന്ന് പറയുന്നതായ സ്റ്റാൻസ നമുക്ക്
അന്യായത്തിൽ നിന്നെന്റെ കൈകൾ വിരമിച്ചിരട്ടെ സൽക്കർമ്മങ്ങൾ കായവകൾ മാംസമേ ശവമാ
ചേത്തം നൽകണമേ കർത്താവേ പാപങ്ങളയോ തുണ്ടാകുന്നുറവിളിയാലേ മെഴുകുന്നതുപോലൊരുകീടും നിർമ്മല ചേത്തം നൽകണമേ സച്ചിന്തകൾ തത്വജനങ്ങൾ നന്മകളെന്നിവയോരോന്നോ എപ്പോഴുമുണ്ടായിടുന്ന നിർമ്മല ചേത്തം നൽകണമേ ദുർനീതികൾ ദുചിന്തകൾ എത്രയുമകലത്താക്കുന്ന നിർമ്മല ചേത്തം നൽകണമേ അൻപുടയോനെ ഇതുപോല ആശയമേ നീതന്ന പാപമകന്നും നിൻ ചേർച്ച
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ഒരു സമ്മി അബ്രഹാം സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. സമ്മി അബ്രഹാം എന്ന് ഓർക്കുക. സ്ഥലം പ്രാർത്ഥിക്കാറുള്ള രോഹൻ എന്ന് പറയുന്ന മകന് ഒരുപാട് സൗഖ്യം പ്രാപിച്ചു വരുന്നു, എങ്കിലും അകുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് രാജി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു രാജിയെ നമ്മൾ ഓർക്കാറുണ്ട്. ഇന്ന് ബ്രെയിൻ ട്യൂമറായിട്ട് രാജിയുടെ അപ്പോയിന്റ്മെന്റ് ആണ്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ ഒക്കെ കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ചു വരുന്ന ആലീസ് രണ്ടു ദിവസമായിട്ട് വളരെ ശക്തമായ തലവേദനയിൽ പ്രയാസപ്പെടുന്നുണ്ട്. ആലീസിനെ ദൈവസന്നിധിയിൽ അവർക്ക് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ക്രിസ്റ്റീന, ലാലു, മാത്യു, ഒരു വർഗീസ്, മിസ്റ്റർ ഓർക്കാറുള്ള രൂപൻ, അതുപോലെ തന്നെ ഡാനിയൽ എന്ന് പറയുന്ന മകനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ, അതുപോലെ വത്സ, അതുപോലെ ബെന്, അതുപോലെ ഹാർട്ട് ഡിസീസിന്റെ പ്രയാസം അനുഭവിക്കുന്ന സജി ശേഖ ദൈവസന്നിധിയിൽ ഓർക്കാം. അതോടൊപ്പം നമ്മുടെയൊക്കെ ഓർമ്മയിലോ അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതല്ല മറ്റ് ഏതെങ്കിലും മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പാർഷിമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനാ ദൈവമേ, ഈ പരിശുദ്ധമായ ദിവസത്തിൽ ഞങ്ങളെ തന്നെ വീണ്ടും അവരുടെ തൃപ്രവാസികൾ സമർപ്പിക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർത്താൻ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. തമ്പുരാനെ, അല്പസമയം വേറിട്ട് അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളുമാണല്ലോ ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ നിമിഷങ്ങൾ. ആ നിമിഷങ്ങളുടെ സൗന്ദര്യത്തെ ദർശിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് സുതാര്യമാക്കണമേ. ഞങ്ങൾ ശരീരം കൊണ്ട് പല തലങ്ങളിലാണെങ്കിലും മനസ്സ് അങ്ങയുടെ കരങ്ങളിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുമൂട്ടിക്കണമേ. ഞങ്ങളുടെ ഇടയിലുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന ഒരു ശക്തിയായി അനേകർക്ക് രൂപാന്തരം വരാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുന്ന ഒരു ചൈതന്യമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ദൈവമേ, അനേക ആളുകൾ പ്രാർത്ഥിക്കണം എന്ന് അടിയങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ബോധ്യമുള്ളവരാണല്ലോ. തമ്പുരാനെ, ആ ഒരു ബോധ്യം സത്യമായി തീരാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കാൻ തക്കവണ്ണം തിരുമനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഭയത്തിന്റെയും പ്രതിബന്ധങ്ങളുടെയും മധ്യത്തിൽ കൂടിയൊക്കെ നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെ നിയന്ത്രിക്കുന്ന ഏക ശക്തി അങ്ങയുടെ കരുണയിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമേ ഉള്ളല്ലോ. ആ ഒരു ബന്ധവും തുടർന്ന് ലഭിക്കുന്ന കരുതലും ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനേക ആളുകളുടെ പേരുകൾ ഈ സമയത്ത് ഓർത്തു ജീവിതത്തിൻ്റെതായ ഏറ്റവും പ്രതിബന്ധത്തിന്റെ സ്ഥലങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ മക്കളെ അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഓരോ നിമിഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുകയും അത് അവരുടെ ശരീരത്തിന്റെ സൗഖ്യത്തിനും മനസ്സിന്റെ ധൈര്യത്തിനും ഉതകുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രാർത്ഥിച്ച് സൗഖ്യം മേടിച്ചു കൊടുക്കത്തക്കവണ്ണമുള്ള ജീവിത ശുദ്ധിയൊന്നും ഞങ്ങളില്ലെന്ന് ഞങ്ങൾക്ക് സ്വയം ബോധ്യമുണ്ട്. എങ്കിലും ദേവാലയത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നെഞ്ചത്തടിച്ച ഭാവിയെ പോലെ അടിയങ്ങൾ നെഞ്ചത്തടിച്ച നേരം മുമ്പാകെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ചുങ്ക ഭാവിയെ മനുഷ്യനോട് തോന്നിയ കാരണം ഞങ്ങളിലും ഉണ്ടാകുവാൻ തക്കവണ്ണം മനസ്സലയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ മക്കൾക്കൊക്കെ അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൗഖ്യവും അവിടുന്ന് ലഭിക്കുന്ന സാന്ത്വനവും ഒരു സന്തോഷമായി മനസ്സിന്റെ ഒരു ആവേശമായി തീരുവാനും ദേവാലയത്തിൽ വന്ന് ജീവിതത്തിൽ ചെയ്ത വലിയ നന്മകളെ ഓർത്ത് ഇതിനെ ഹൃദയപൂർവ്വം എന്നെ സ്തുതിക്കത്തക്കോണമുള്ള ആന്തരിക വിശുദ്ധിയിലേക്ക് എന്റെ മക്കളെയൊക്കെ അവർ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന രോഗങ്ങളൊക്കെയും അതിന്റെ ശാപത്തിന്റെ ഫലമല്ല, അതിനേക്കാളുപ്രി ദൈവസ്നേഹത്തിന്റെ ദൈവ മുമ്പാകെയുള്ള നന്ദിപൂർവ്വമുള്ള ജീവിതത്തിന്റെ ഒരുക്കമാണെന്ന് ചിന്തിക്കത്തക്കോണമുള്ള തലങ്ങളിലേക്ക് എന്റെ മക്കളെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചികിത്സിക്കുവാൻ തക്കോണം പണമില്ലാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ചില രോഗങ്ങളുടെ ശരീരത്തെ ഒരുപാട് വേദനകളും ഒരുപാട് മാനസിക തലങ്ങളിലേക്കൊക്കെ നയിക്കുമ്പോൾ അവിടുത്തെ കരങ്ങളും അവിടുത്തെ ശ്രദ്ധയുമൊക്കെ അവർക്ക് സാന്ത്വനവും മാനസിക ഉല്ലാസവും പകരുന്നത് ആശി തീർക്കുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. പ്രത്യേകിച്ച് പല തരത്തിലുള്ള കുടുംബ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന മക്കളുണ്ടല്ലോ, വരാനെ ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. അവരുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രൂക്ഷമായ അസ്വസ്ഥതകളിൽ നിന്നും അങ്ങയുടെ സാന്നിധ്യം അതിൽ നിന്നൊക്കെ വിമോചിപ്പിച്ച് ദൈവികമായ പ്രത്യാശയിലേക്കും സന്തോഷത്തിലേക്കും നയിക്കത്തക്കവണ്ണം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ഹൃദയപൂർവ്വം അങ്ങയുടെ മുമ്പാകെ വിളിക്കുന്നവരിൽ നിന്ന് അവിടൊന്നും തടുത്തു മാറ്റുകയില്ലല്ലോ. അവിടുന്ന് കൂടെ ഇരുന്ന മക്കളുടെ അപേക്ഷ കേൾക്കാൻ തക്കവണ്ണം തിരുവനസലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ അടുത്ത സമയത്ത് തന്നെ കുട്ടികളൊക്കെയും പരീക്ഷയിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യത്തക്കവണ്ണമുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എന്റെ മക്കളെയൊക്കെ അവിടുന്ന് കേൾക്കണമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ വിജയം കൈവരിക്കുമെന്നുള്ള ബോധ്യം എന്റെ മക്കളിൽ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുപ്പക്കാരെ യുവാക്കളെ യുവതികളെയൊക്കെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. തെറ്റായ മാർഗങ്ങളിൽ കൂടിയുള്ള പ്രേരണ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്റെയൊക്കെ അപ്പുറം പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അവരെ നേരായ വഴിയിലേക്ക് നയിക്കുന്നതായി തീരുവാൻ സംഗതിയാക്കണമേ. വിവേകത്തോടും ദൈവിക ശ്രദ്ധയോടും ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ അവരെ സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. കുടുംബ ബന്ധങ്ങൾക്കൊന്നും മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങയിൽ ആശ്രയിച്ചു പോകുന്ന കുടുംബ ബന്ധങ്ങളൊക്കെയും ആഴമായ സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും സമർപ്പണത്തിന്റെയും തലത്തിൽ കൂടിയായി തീരുവാൻ തക്കുള്ള സംഗതിയാക്കണമേ. ദൈവം തന്ന വർദ്ധിച്ചയാണ് ഭവനം എന്നുള്ള ബോധ്യത്തോടുകൂടി കുടുംബജീവിതത്തെ നന്മയോടുകൂടി മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ നിന്റെ മക്കൾക്കൊക്കെയും പ്രധാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും പങ്കാളികളിലേക്ക് പ്രയാസപ്പെടുന്നവർക്ക് സന്തോഷമുള്ള കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം അനുയോജ്യരായ പങ്കാളികളെ വിൽപ്പാൻ സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഗുണങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന വേദനയ്ക്കും ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നന്മയുള്ള കുഞ്ഞുങ്ങളെ എടുത്തു വാഴ്ച എനിക്ക് ജയിക്കണമേ. പ്രത്യേകിച്ച് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സന്തോഷത്തോടെ ജീവിക്കത്തക്കവണ്ണം നല്ല ഉപജീവനത്തിനുള്ള വഴിയാണ് തുറന്നു കൊടുക്കണമേ. ദൈവികമായ നന്മ ധാരാളമായിട്ട് ലഭിക്കുമ്പോൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള മനസ്സവർക്കുണ്ടാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോർക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവാദേവേനി എല്ലാ തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസൻ നാട്ടിൽ യാത്രയിലാണല്ലോ, യാത്രയിലെല്ലാം കൂടെ ഇരിക്കണമേ. പല ശുശ്രൂഷയുടെ വാഴത്തിനെ അനുഗ്രഹിക്കണമേ. ഈ ഭദ്രാസനത്തെ അങ്ങയുടെ ചിതപ്രകാരം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാനുള്ള കഴിവും പ്രാപ്തിയും വെളിച്ചവും ജ്ഞാനവും ഒക്കെ ദാസന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ വിഷപ്രവർത്തനങ്ങളെയും എല്ലാ സുവിശേഷങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരൊക്കെ അവിടുന്ന് വാഴത്തിനെ അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെയൊക്കെയും പുതിയ ഇലക്ഷൻ ഒക്കെ നടക്കുന്ന അവസരത്തിൽ ദൈവമേ ദൈവഭയമുള്ള ദൈവസ്നേഹമുള്ള നല്ല മക്കളെ നേതാക്കന്മാരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം പോലും കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ധൈര്യപ്പെടുത്തി സഹായം സ്വീകരിക്കണമേ. അനുഗ്രഹീതമായ തിരുവചന ധ്യാനിച്ച ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. കൂടുതൽ അങ്ങയുടെ കുണ്ടിരിത്തോപ്പിൽ ശ്രദ്ധയോടും ദൈവാശ്രമത്തോടും വേല ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും കൊടുക്കണമേ. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വീടിനടുത്ത കലകൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് വാഴ്ത്തുന്നത് അനുഗ്രഹിക്കണമേ. ദൈവമേ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഞങ്ങൾ പിന്നിടുമ്പോഴും ഞങ്ങൾ വിശുദ്ധരായി മാറുവാൻ സഹായിക്കണമേ. നമ്മുടെ പാപങ്ങളൊക്കെ അവിടുന്ന് കഴിയിക്കലാണ്. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന ഇന്ന് നാളെയുമായിട്ട് ആരാധന സ്വർഗാരോഹണ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലൊക്കെയും ദൈവികമായ രഹസ്യങ്ങളുടെ നന്മകൾ പതിയത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് കരുതന്നെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും പിഴവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കഴുകി നന്മകളാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് അരമനയുടെ കാപ്പൽ നിർമ്മാണത്തിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ സഹായവും ശ്രദ്ധയും ഉണ്ടാകണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോർക്ക് സ്വർഗ്ഗ ഊർജ്ജം ഇതാശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ ആത്മാവിനെ എന്ന് വന്ന ആളെ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ
പിതാവാര്യത്തിന്റെ സ്നേഹം ഏകജാതന പുത്രനും പരിശുദ്ധ സംബന്ധാവാസു നാം ഏവരുടെ മേൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചെല്ലാം പ്രിയപ്പെട്ടവരുടെ മേൽ, രോഗികളുടെ മേൽ, ദുഃഖിതരുടെ മേൽ, പിന്നെ ദൈവവചനം സംസാരിച്ച കർത്തൃദാസന്റെ മേൽ, നമ്മുടെ എല്ലാ വാങ്ങിപ്പോടെ ആത്മാക്കളുടെ ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കുണ്ടായിക്കുമാറാകട്ടെ.
സംബന്ധിച്ച് എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ സ്പെഷ്യലായ ഒരു ചിന്ത പകർന്നു തന്ന അഡ്വക്കെ ജോൺ കുട്ടിയച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുറന്നും അച്ഛന്റെ സാന്നിധ്യവും നല്ല വാസുവിനും ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അരമനയില് സന്തോഷത്തിന്റെ ഹരിബോസിന്റെ നടത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളോടുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന വൈദികരെയും എല്ലാ വിശ്വാസികളെയും വീണ്ടും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു സ്വർഗ്ഗാരോഹണ പെരുന്നാൾ ഈ സമയത്ത് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും പ്രത്യേകമായി ദൈവവാഴ്ച അനുഗ്രഹിക്കട്ടെ.